അതിനെ പറ്റി ഒന്ന് പറഞ്ഞു. ഒരു ദിവസം രാത്രി മുഴുവൻ അവിടെ ഇരുന്നു. ഒരു ദിവസം രാത്രി മുഴുവൻ ചെലവൻ പറഞ്ഞു കഴിഞ്ഞു കൂടിയതിനെ പറ്റി സാർ പറഞ്ഞത് ഞാൻ ഓർക്കുന്നു. അതെന്തായിരുന്നു അതിന്റെ ചെയ്ത വികാരം?
തന്നെയാണ്.
അപ്പൊ രാത്രി മുഴുവൻ അവിടെ കഴിച്ചു കൂട്ടി അവിടെ കഴിച്ചു
കൂട്ടി സങ്കല്പം അവിടെ എന്തൊക്കെയാണ് നടന്നത് അറിയണമെന്നുള്ള മോഹം.
അങ്ങനെ ഒരു മനോരഥത്തിൽ
അത്രയുള്ളൂ. അതിന് ശാസ്ത്രീയമായിട്ടൊന്നുമില്ല,
ഒരു ഭാവനാപരമായിട്ടുള്ള ഒരു തന്നെ. അപ്പൊ എന്തൊക്കെയാണ് ഭാവന ചെയ്തത് ഓർത്തെടുക്കണം?
അങ്ങനെ ചേരമാൻ പെരുമാളുടെ കാലം അന്ന് എന്തുണ്ടായിരിക്കാം എന്നൊക്കെയാണ് സങ്കല്പങ്ങൾ, അത്രേ ഉള്ളൂ. ഉറക്കൊഴിച്ചിരുന്നപ്പോ ഒരു മോഹം എന്തെങ്കിലുമൊക്കെ കിട്ടും അതെന്ന് എന്നുള്ള വിചാരം.
പിന്നെ എന്തൊക്കെ ആയിരിക്കാം ചേർമാൻ പെരുമാൾ മനസ്സിൽ ചിത്രങ്ങളായി വരുന്നുണ്ടാവും.
നാല് തളി നാല് ക്ഷേത്രങ്ങളാണ്, മേത്തളി കീഴ്ത്തളി തളി എന്ന് പറഞ്ഞാൽ ക്ഷേത്രം എന്നാണ്.
അപ്പൊ അങ്ങനെ പിന്നെ അത് ഏത് ഏതാണ്ട് ഏത് കാലത്തായിരിക്കും? ഗവേഷണ കാലത്താണ്, അറുപതുകളിലാണ്.
കാരണം ഇതിങ്ങനെ പറഞ്ഞു കേൾക്കാൻ തന്നെ ആർക്കും അവിടെ പോയിട്ടുള്ള അനുഭവം ഒന്നുമില്ല. അപ്പൊ ഞാൻ അവിടെ പോയിരുന്നു ഇങ്ങനെ.
പിന്നെ ചെയർമാൻ പറമ്പിൽ പിന്നെ ഉൽഘനം നടക്കുന്നുണ്ട്. അഞ്ചു നടത്തി പിന്നെ ഉൽഘനം നടക്കുന്ന 69-70 കാലത്ത് കെ വി സൗന്ദരരാജന്റെ
അയാളായിരുന്നു മദ്രാസിൽ ഉണ്ടായിരുന്നത്.
കെ വി രാമനായിരുന്നു അദ്ദേഹത്തിന്റെ അസിസ്റ്റന്റ്. പിന്നെ സാർ പറയുന്നത് കുറച്ചുകൂടി കുഴിച്ചിരുന്നുവെങ്കിൽ സൗന്ദര്യരാജനും കെ വി രാമനും ആദ്യ ചേരന്മാരുടെ കാലത്ത് അടലുകളിലേക്ക് ചേരമാനന്ദ്രമിൽ ബൃഹത്തായ ഒരു ഉൽഘനം നടത്തിയാൽ കൂടുതൽ വ്യക്തമായ ചിത്രം കിട്ടുമെന്ന് ഉറപ്പാക്കാം. ഇപ്പോൾ നിലനിൽക്കുന്ന പല ആശയക്കുഴപ്പങ്ങൾക്കും പരിഹാരം ഉണ്ടാകുമെന്ന് മാത്രമല്ല ആദ്യ ചേരന്മാരുടെ കാലത്ത് ആ പ്രദേശം എങ്ങനെയായിരുന്നു എന്നതിന് കൂടുതൽ മിഴിവാർന്ന ഒരു ചിത്രവും
കേൾക്കാം. അതൊക്കെ എന്റെ ഭാവനയാണ്, എന്റെ ഭാവനയാണ്.
അങ്ങനെ കുഴിച്ചാൽ
ചിലപ്പോൾ
മറ്റൊരു കാര്യം സാർ നിരന്തരമായി പറഞ്ഞിരുന്നത് ഈ ബ്രാഹ്മണ കുടിയേറ്റത്തിന്റെ ഗുജറാത്ത് മുതൽ ആ കിഴക്കൻ തീരം പടിഞ്ഞാറൻ തീരം വഴി കേരളത്തിലേക്ക് എത്തിയതിന്റെ ലിഖിതങ്ങൾ മാത്രം വെച്ച് ആ കുടിയേറ്റം പരശുരാമ കഥയുടെ പ്രയാണം ഇതൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്നു.
അതിലെ
ഏറെ ഭൂമിദാനങ്ങളെ പറ്റിയുള്ള ലിഖിതങ്ങളാണ്. അപ്പം അതുവഴി അത്തരം ലിഖിതങ്ങളുടെ നിഷ്കൃഷ്ടമായ വായന വഴി വടക്കു നിന്നുള്ള തെക്കോട്ടുള്ള ബ്രാഹ്മണ കുടിയേറ്റവും കുടിയേറ്റ മാർഗവും മനസ്സിലാക്കാൻ കഴിയുമെന്ന് സാർ പറഞ്ഞു. അപ്പൊ ആ രീതിയിലുള്ള അന്വേഷണത്തിലാണ് ഞാനിപ്പോൾ എന്നും പറഞ്ഞത്. അങ്ങനെ ഒരു ഒരു ഗ്രന്ഥം എഴുതണമെന്ന് സാറിന്റെ മനസ്സിലുണ്ടായിരുന്നു. ഡക്കാനിൽ ഷാദവാന്മാരുടെ കാലത്താണ്, 2 BC 2 നൂറ്റാണ്ടിൽ ആന്ധ്ര എന്നറിയപ്പെട്ടിരുന്നു. പിന്നെ 4 നൂറ്റാണ്ടിൽ വടക്കൻ കാനറയിൽ കാദംബരുടെ
കദംബരുടെ
കാലത്താണ് മയൂരശർമ്മൻ എന്ന ബ്രാഹ്മണനായിരുന്നു പ്രധാനപ്പെട്ട കദംബരാജാവ്. അദ്ദേഹം ഇങ്ങനെ ഒരു ഐതിഹ്യം പല്ലവ തലസ്ഥാനമായ കാഞ്ചിയിൽ പഠിക്കാൻ പോയപ്പോൾ മയൂരശർമ്മനെ പല്ലവ ഉദ്യോഗസ്ഥർ അപമാനിച്ചെന്നും ഇതിന് പ്രതികാരം എന്നോണം ആയോധനോടുകൾ അഭ്യസിച്ച് ചില പല്ലവ പ്രദേശങ്ങൾ വെട്ടിപ്പിടിച്ചു എന്നുമാണ് കഥ. ഐതിഹ്യമാണ്, ഐതിഹ്യം രേഖാപരമായ തെളിവുകളൊന്നുമില്ല. ഏതായാലും മയൂരശർമ്മന്റെ മകൻ കങ്കവർമ്മൻ കുടുംബനാമം ശർമ്മൻ എന്നി വർമ്മൻ എന്നാണ്.
ശർമ്മൻ എന്ന് പറഞ്ഞാൽ ബ്രാഹ്മണന്റെ ആണ്, വർമ്മൻ എന്ന് പറഞ്ഞാൽ ക്ഷത്രിയന്റെ ആണ്. ബ്രാഹ്മണന്റെ പേരിന്റെ കൂടെ ചേർക്കുന്നതാണ് ശർമ്മ എന്ന്, ക്ഷത്രിയന്റെ പേരിന്റെ കൂടെ ചേർക്കുന്നതാണ് വർമ്മ.
അപ്പൊ അങ്ങനെ ഒരു എന്താ കുടുംബനാമം അങ്ങനെ ബ്രാഹ്മണ നാമത്തിൽ നിന്ന് ക്ഷത്രിയ
ഇതിലേക്ക് മാറുന്നു.
ഇതെന്തായിരിക്കും കാരണം?
കാരണം ബ്രാഹ്മണരെ കൊണ്ട് കാര്യമില്ല, ക്ഷത്രിയർക്ക് മാത്രമേ എന്തെങ്കിലും ചെയ്യാൻ കഴിയുള്ളൂ എന്നുള്ള ഒരു വിചാരം.
പിന്നെ ഭൂമിദാനത്തെ പറ്റിയുള്ള ഇതിലാണ് ബീജാപ്പൂരിലെ വാതാബി ആസ്ഥാനമാക്കിയ ആറാം നൂറ്റാണ്ട് മുതൽ തന്നെ ചാലൂക്യന്മാരുടെ കാലത്താണ്. അതിനുശേഷം ആളുകന്മാരുടെ കാലത്ത് എട്ട് നൂറ്റാണ്ടുകളിലും ഇത്തരം ലിഖിതങ്ങൾ ഉണ്ടാകും. എടി 9 നൂറ്റാണ്ട് തൊട്ട് കേരളത്തിലും ഈ ഭൂദാന ലിഖിതങ്ങൾ അഥവാ ഭൂമിദാന ലിഖിതങ്ങൾ
ഇങ്ങനെ
ഞാൻ എഴുതുമ്പോൾ ഞാൻ അത് എഴുതിയ ഭൂമിദാനം എന്നാണ്. അപ്പൊ ഈ കിഴക്കൻ തീരത്താകട്ടെ അപ്പുറത്ത് ഇത് പടിഞ്ഞാറിന് ഭൂമിദാന ലിഖിതങ്ങളുടെ കാലാനുക്രമമായ ദിശ, കല്യാണിയിലെ ചാലൂക്യന്മാർ, കാഞ്ചിയിലെ പല്ലവന്മാർ, തഞ്ചാവൂരിലെ ചോളന്മാർ അതോ ചോഴന്മാർ എന്ന് എഴുതണം. യേശുദാസിന്റെ ചോളന്മാർ ചോള എന്നല്ല ചോഴ
എന്നാണ്. ഇളയോരഭേദ എന്നൊരു പ്രമാണമുണ്ട്.
മധുരയിലെ പാണ്ഡ്യർ എന്ന ക്രമത്തിലാണ് കേരളത്തിലെത്തിയ ബ്രാഹ്മണർ. ഇവിടുത്തെ പല ആചാരങ്ങളും സ്വാംശീകരിച്ച് ഒരു വ്യതിരിക്ത വിഭാഗം, നമ്പൂതിരി വിഭാഗമായി മാറി. അങ്ങനെയാണ് കേരളത്തിലെ ബ്രാഹ്മണർ. ഇവിടുത്തെ ഏതൊക്കെ ആചാരങ്ങളാണ് ഈ വടക്ക് നിന്ന് എത്തിയ ബ്രാഹ്മണർ ഉൾക്കൊണ്ടത്, സ്വാംശീകരിക്കുന്ന ഉൾക്കൊള്ളുകയാണ്? അത് അവരുടെ ഇവിടുത്തെ, അതായത് അവിടെ ഇല്ലാത്ത തമിഴ് ബ്രാഹ്മണർക്കോ മറ്റ് വടക്കൻ ബ്രാഹ്മണർക്കോ ഇല്ലാത്ത എന്തെല്ലാമാണ് കേരളത്തിൽ നിന്നാണ്
അങ്ങനെ ഉണ്ടായോ?
അല്ല, അവര് ഇങ്ങനെ പറയുന്നുണ്ട്. അങ്ങനെയാണ് കേരള ബ്രാഹ്മണരും തമിഴ് ബ്രാഹ്മണരും വ്യത്യസ്തരായത്
എന്ന് പറയുന്നുണ്ട്.
നമ്പൂതിരിമാർ എന്ന ബ്രാഹ്മണ വിഭാഗം
അതെ,
തമിഴ് ബ്രാഹ്മണ വിഭാഗത്തോട് സാമ്യമുള്ളവരല്ല. ഇപ്പം കേരളത്തിൽ എല്ലായിടത്തും മരുമക്കത്തായം ചരിത്രഗതി, ലോകത്തെല്ലായിടത്തും മരുമക്കത്തായം ചരിത്രത്തിന്റെ ഗതിയിൽ മൺമടങ്ങി പോയിട്ടും കേരളത്തിൽ മാത്രം
അവശേഷിച്ചു.
അതിന് സമ്പത്ത് സംബന്ധത്തിന് വലിയ പങ്കുണ്ട് എന്ന് പറഞ്ഞു. എന്തായിരിക്കും, എങ്ങനെയാണ് സംബന്ധം?
സംബന്ധം എന്ന് പറഞ്ഞാൽ ബ്രാഹ്മണർ അബ്രാഹ്മണരായിട്ടുള്ള സ്ത്രീകളെ കെട്ടുക.
അതുകൊണ്ട് ഇപ്പൊ കേരളത്തിൽ ഭൂമി കുറവാണ്, അതുകൊണ്ട് ഭൂമി വിഭജനം ഒഴിവാക്കാനാണ് മാത്രം സമുദായത്തിൽ വിവാഹം ചെയ്തത്. ഇളയ സഹോദരന്മാർ കാരാളന്മാരായ നായർ കുടുംബങ്ങളെ സ്ത്രീകളെ സംബന്ധം ചെയ്താൽ മതിയെന്നുള്ള ആചാരമാണ് ഉണ്ടായത്. അപ്പം ആ ആചാര തുടർച്ചയാണോ മരുമക്കത്തായ നിലനിൽക്കുന്നുണ്ടായിരുന്നു?
ില്ലാത്തവനൊക്കെ മരുമക്കത്തായക്കാരനാണ്.
അതാണ് ദീർഘംസ് പാപ്പ എന്ന് പറയുന്നത്. 20 നൂറ്റാണ്ടിലെ അമ്മ ശരിക്കും യഥാർത്ഥ തന്ത വെളിപ്പെടുന്ന സന്ദർഭമാണ്. അത് വേണമെങ്കിൽ എഴുതാലോ ജി എർമിമയില്, ദീർഘംസ് പാപ്പ എന്ന് പറയുമ്പോൾ ഈ തന്ത ശരിക്കും പ്രത്യക്ഷപ്പെടുന്ന ഒരു രവിവർമ്മ ചിത്രമല്ലേ, അത് 20 നൂറ്റാണ്ടിലെ ചിത്രമാണ്. അപ്പം ഇളംകുളം പിൽക്കാല ചേരന്മാർ മക്കത്തായികളാണെന്ന് എഴുതാനെന്താ കാരണം? അങ്ങനെ ഒരു ഊഹത്തിലെത്തനെന്താ കാരണം? പിന്നീടാണ് മരുമക്കത്തായം വന്നത്
എന്ന്
അതിനെ സാറെങ്ങനെയാണ് പൊളിച്ചത്?
അല്ല, സാധാരണ നിനക്ക് മരുമക്കത്തായം എന്ന് പറഞ്ഞാൽ ആ തന്തില്ലായ്മയാണ്. അപ്പൊ വ്യവസ്ഥാപിതമായ ഒരു യുവാക്രമം ഇല്ലാത്തടത്താണ്. അപ്പോഴാണ് മരുമക്കത്തായം. അതിന്ന് മക്കത്തായത്തിലേക്ക് മാറുക എന്നുള്ളത്, മക്കത്തായത്തു നിന്ന് മറ്റേക്ക് മാറ്റം ഉണ്ടാവാൻ വയ്യ. മരുമക്കത്തായം ഉണ്ടാവണത് തന്ത ഇല്ലാത്തപ്പോഴാണ്. അത് തന്ത വിവാഹത്തിനൊരു വ്യവസ്ഥയൊക്കെ വന്നു കഴിഞ്ഞാൽ അതൊന്ന് മക്കത്തായം ഉണ്ടാവാം.
ഇത് ഇളംകുളം നേരം ആദ്യം മക്കത്തായും പിന്നെ മരുമക്കത്തായും. അപ്പൊ ചരിത്രത്തിന്റെ ഒരു ദിശയിൽ വ്യവസ്ഥാപിതമായ കുടുംബമൊക്കെ ഉണ്ടാവുമ്പോൾ
മക്കത്തായം വരുന്നു.
അതിനു മുമ്പ് എന്താണ് വ്യവസ്ഥാപിതമല്ലാത്ത കുടുംബക്രമത്തിൽ
മരുമക്കത്തായാണ്.
അതിന് ലിഖിത തെളിവുകൾ വല്ലതും കിട്ടിയിരുന്നു?
ഏതിന്?
കാരണം ഇവരൊക്കെ ഇത് എഴുതാൻ കാരണം 14 നൂറ്റാണ്ടിന് മുമ്പ് കേരളം സന്ദർശിച്ച ഒരു വിദേശ സഞ്ചാരിയും മരുമക്കത്തായത്തെ കുറിച്ച് പരാമർശിക്കുന്നില്ല. അതിനുശേഷം മാത്രമാണ് സഞ്ചാരികളുടെ വെളിപ്പുകളിൽ മരുമക്കത്തായത്തെ കുറിച്ച് പറയുന്നത്. ഇത് കാരണം കെ പി പത്മനാഭമേനോനും മരുമക്കത്തായം 14-ാം നൂറ്റാണ്ടിന് മുമ്പ് ഉണ്ടായിരുന്നില്ല എന്ന
അഭിപ്രായക്കാരായിരുന്നു. തെളിവൊന്നും കാണാത്തതുകൊണ്ട്
അവരെ കുറ്റം പറഞ്ഞിട്ട് അന്ന് ലിഖിത തെളിവുകൾ വേണ്ടത്ര പുറത്തു വന്നിരുന്നില്ല. അതേസമയം AD 9-12 നൂറ്റാണ്ടുകളിലെ തിരുവല്ലച്ചപ്പുഴകളിൽ കോയിൽപ്പുറത്ത് നായത്യാരും നിത്യ മരുമക്കളും എന്നൊക്കെ കാണാം. അപ്പൊ കോയിൽപ്പുറത്ത് നായത്യാരും
മരുമക്കളും
എന്ന് കാണാം.
മക്കളല്ല മക്കളല്ല മരുമക്കള്
നായത്തിയാരാണ്
നായത്തി
കോയിൽപ്പുറത്തോ
കോയിൽപ്പുറത്ത് അരമനയില് രാജാവിന്റെ കോയിൽ അതാണ് പിന്നെ കോഴിപ്പുറമൊക്കെ ആവണത്. നായ സ്ത്രീകൾക്കല്ലേ ഉള്ളത്? അരമനാണ് രാജാവിന്റെ സ്ഥലമല്ലേ?
ആയിരിക്കണല്ലോ
ബ്രാഹ്മണര് നായർ സ്ത്രീകളുടെ അടുത്തേക്ക് പോകുന്നു.
അതെ. കോഴിപ്പുറത്ത് എങ്ങനെ വരുന്നു? പരമനയിൽ താമസിക്കുന്ന നായർ സ്ത്രീകളുടെ അർത്ഥത്തെ ജൂതച്ചപ്പേടിൽ അനന്തരവൻ എന്ന അർത്ഥത്തിലും ജാമാതാവ് എന്ന അർത്ഥത്തിലും മരുമക്കളെ കുറിച്ച് പരാമർശം
പറയാറുണ്ട്.
പാർത്ഥിവ കുറ്റം ചെപ്പേടിലും 1924 മരുമക്കത്തായത്തെ കുറിച്ചുള്ള സൂചനകൾ പിൽക്കാല ജനന്മാർ മരുമക്കത്തായികളാണെന്ന് വാദിച്ചുറപ്പിക്കുന്നത് ഞാനാണ് താളാണ്. ബ്രാഹ്മണരുടെ നായർ സംബന്ധം മരുമക്കത്തായത്തെ ഊട്ടി ഉറപ്പിച്ചു. കേരളമൊഴികെ ലോകത്തെല്ലായിടത്തും ഭരണകൂട രൂപീകരണവും സ്വകാര്യ സ്വത്താവകാശവും ലിഖിത എഴുതപ്പെട്ട നിയമങ്ങളും വന്നതോടുകൂടി മരുമക്കത്തായൻ വേരറ്റ് പോവുകയുണ്ടായി. ഇതെല്ലാം ഉണ്ടായിട്ടും മരുമക്കത്തായൻ കേരളത്തിൽ നിലനിന്നു. മരുമക്കത്തായത്തെ കുറിച്ച് ലോകത്തു നടന്ന ഗവേഷണങ്ങളിൽ കാൽഭാഗവും കേരളത്തിലെ മരുമക്കത്തായത്തെ കുറിച്ചാണ്. ഇവയിൽ ബഹുഭൂരിപക്ഷവും നരവംശ വിജ്ഞാനത്തിന്റെ പരിപ്രേക്ഷ്യത്തിലാണ് കേരളത്തിലെ മരുമക്കത്തായ. ചരിത്ര പഠനങ്ങൾ ഏറെയില്ല. കാതറിൻ ഗഫ്, മെരിസി റോബിൻസൺ, ക്രിസ് ഫുള്ളർ തുടങ്ങിയ ഉദാഹരണം. അതുപോലെ സാറ് ഈ ലണ്ടനിലെ സ്കൂൾ ഓഫ് ഓറിയന്റൽ ആഫ്രിക്കൻ സ്റ്റഡീസിൽ പോയപ്പോഴാണ് 1924-1925 അക്കാലത്ത് ഈ ഏറ്റവും ലോകപ്രസിദ്ധമായ മഹാശിലാ സ്മാരകമാണ് സ്റ്റോൺഹെഞ്ച്. അത് ആ സ്റ്റോൺഹെഞ്ച് ഇംഗ്ലണ്ട് തൊട്ട് ഇന്തോനേഷ്യ വരെ വ്യാപിച്ചു കിടക്കുന്ന ഒരു
പാരമ്പര്യം,
ഒരു മഹാശിലാ സംസ്കാരമാണ്. അപ്പം ഇത് കേരളത്തിലുണ്ട്, വടക്കേ ഇന്ത്യയിലില്ല. കാണുന്നുണ്ടോ മഹാശിലാ സ്മാരകങ്ങൾ? ദക്ഷിണേന്ത്യയിൽ മാത്രമല്ല, അതെന്താ വടക്കേ ഇന്ത്യയിലില്ലാത്തത്?
കല്ലില്ലാത്തോണ്ടായിരിക്കും. അതിന് പറ്റിയ കല്ലില്ലാത്തോണ്ടായിരിക്കാം.
കല്ലില്ലാത്തോണ്ടായിരിക്കും. വടക്കേ ഇന്ത്യയിൽ ഈ മഹാശിലാ സംസ്കാരത്തിന്റെ ആളുകൾ എത്തിയിരുന്നില്ല, എത്താനുള്ള സാധ്യതയില്ല.
കാണുന്നില്ല
കാണുന്നില്ല. അതെങ്ങനെ വിശദീകരിക്കുന്നു? എത്ര
കാണുന്നില്ല തന്നെ.
അതിന്റെ കാരണം എന്തായാലും
പറയാൻ പറ്റില്ല. അങ്ങനെ അവിടെ കാണുന്നില്ല. എല്ലാ ദിക്കിലും എല്ലാം ഉണ്ടായിക്കൊള്ളുന്നുണ്ട്.
അതില്ല, എല്ലാ ദിക്കിലും എല്ലാം ഉണ്ടാവില്ല. പക്ഷെ ഈ ദക്ഷിണേന്ത്യയിലാണ് ഇത് വ്യാപകമായിട്ടുള്ളത്. അല്ല, ഈ മരുമക്കത്തായല്ല ഞാൻ പറഞ്ഞ, പിന്നെ ഇത് ഈ മഹാശിലാ സ്മാരകങ്ങൾ അതിൽ തന്നെ കേരളത്തിൽ മാത്രം കാണപ്പെടുന്നതാണ് കുടക്കല്ല് തൊപ്പിക്കല്. അതിനെ പറ്റി സാറിന് നിരീക്ഷണം? കേരളത്തിൽ മാത്രം അതുണ്ടാവാനുള്ള കാരണം കേരളീയരുടെ സർഗാത്മകതയാണ്.
ഈ
ചെങ്കല്ല് വെട്ടിയിട്ട് വെട്ടുകല്ലിനെ കുടയുടെ ആകൃതിയിൽ ചെത്തിയെടുത്ത് സ്ഥാപിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെയാകുമ്പോൾ കുഴിഞ്ഞു വീഴില്ല.
കൂമ്പാരമായിട്ട് നിൽക്കുമല്ലോ.
അത് കേരളീയരുടെ മൗലികതയും സർഗാത്മകതയുമാണ് കാണിക്കുന്നത്
എന്നാണ് ഞാൻ പറയുന്നത്.
സാർ പറയുന്നത് ഇപ്പൊ സാമൂതിരിപ്പാടിന്റെ കോവിലകത്തിന് ചുറ്റുമുള്ള അതെവിടെ കോവിലകം? ഇവിടെ
സാമൂഹ്യപ്പാടിന്റെ കോവിൽ
ആനപ്പള്ള
എന്ന് പറഞ്ഞത് മതിലുകളിലെ അടി വളരെ വിസ്താരം ഉണ്ടാവും, പിന്നെ ഇങ്ങനെ കൂർത്തു വരും. മാങ്കാവിലുണ്ട്, എല്ലാ ദിക്കിലും പഴയ ഇതൊക്കെ ആനപ്പള്ള മതിൽ
കാണും.
ആനപ്പള്ള എന്ന് പറയുന്നത് ഇതിനാണ് അടി വിസ്താരം പിന്നെ കൂർത്തും, അതിനാണ് ആനപ്പള്ള
കൂർത്തും. അടിയിൽ വിസ്താരം
മുകളിൽ
കൂടുതലുമായ
നിലനിൽക്കണമെങ്കിൽ
അതുപോലെ ഈ ചിലപ്പതികാരം പോലുള്ള കൃതികൾ ഉണ്ടല്ലോ, അത് പിൽക്കാല കൃതിയാണെന്ന് സാറ് പറഞ്ഞപ്പോ
തമിഴ് കൂടുതൽ തമിഴിന് കൂടുതൽ പ്രാമാണ്യവും പഴക്കവും
അവരുടെ ഒരു റെസ്പോൺസ് എന്തായിരുന്നു?
അവരിത് അംഗീകരിച്ചില്ല.
അവരുടെ വാദം എന്തായിരുന്നു?
ഇത് പഴയ മാതിരി തന്നെ
പേരെടുത്ത് പറയാവുന്ന അംഗീകരിച്ച വാദമല്ല സാറിന്റെ വാദമല്ല രീതി, അത് മുൻകാലത്ത് തന്നെയാണെന്ന് ആരെങ്കിലും പറഞ്ഞിരുന്നോ?
പറഞ്ഞതായിട്ട് തോന്നുന്നില്ല, എനിക്ക് കിട്ടുന്നില്ല.
ആളുപ രാജാക്കന്മാർ ഗജബാഹുവും ചിലപ്പതികാരത്തിൽ കാണാം. ഗജബാഹു ശ്രീലങ്കയിലെ രാജാവായിരുന്നു. ശ്രീലങ്കൻ ചരിത്രത്തിൽ രണ്ട്
ഗജബാഹുമാരാണ്,
എ ഡി രണ്ടാം നൂറ്റാണ്ട്,
മറ്റൊരാൾ
പന്ത്രണ്ടാം നൂറ്റാണ്ട്. ഇങ്ങനെയാണ് എ ഡി രണ്ടാം നൂറ്റാണ്ട് എന്ന് തീർപ്പ് കൽപ്പിച്ചത്. എന്നാൽ ആളുകന്മാരെ നാം ചരിത്രത്തിൽ കണ്ടുകൊണ്ട് എ ഡി നാലാം നൂറ്റാണ്ട് മുതലാണ്. മാത്രമല്ല ചിലപ്പതി കാലത്തിൽ കണ്ണകി പ്രതിഷ്ഠയ്ക്കായി കല്ല് ചുമന്നു കൊണ്ടുവരുന്നത്
പാലകുമരൻ മക്കളാണ്
അതൊക്കെ ബംഗാളിലല്ലേ. ബംഗാളിലെ പാലന്മാർ എട്ടാം നൂറ്റാണ്ടിലാണ് മരിച്ചിരുന്നത്. ഹിമാലയത്തിൽ നിന്നാണ് കല്ല് കൊണ്ടുവരുന്നത്. തമിഴ്നാട്ടിലുണ്ടോ കല്ലിന് ക്ഷാമം എന്ന് സാറ് വളരെ പരിഹാസമുള്ളത്. ചിലപ്പതി കാലത്തിൽ ചേരൻ ചെങ്കുട്ടുവൻ എന്നൊരു രാജാവിനെ കുറിച്ച് പറയുന്നു. മറ്റൊരു സംസ്കൃതിയിലും ഇങ്ങനെ രാജാവിനെ കുറിച്ച് ഒരൊറ്റ സംസ്കൃതിയിലും ഇങ്ങനെ രാജാവിനെ കുറിച്ച് പറയുന്നില്ല.
ശരിയാണോ
ചേരൻ ചെങ്കുട്ടുവൻ? വാസ്തവത്തിൽ സംഘകൃതിയിൽ പരാമർശിക്കുന്ന രാജാക്കന്മാരൊന്നും നമ്മൾ കരുതുന്ന അർത്ഥത്തിലുള്ള രാജാക്കന്മാരായിരുന്നില്ല. അവർ മൂപ്പന്മാർ മാത്രമായിരുന്നു.
പ്രാദേശിക
മൂപ്പന്മാർ അല്ലേ. ചിലപ്പതികാരം എഴുതിയത് ചെങ്കുട്ടുവിന്റെ സഹോദരനായ ഇളങ്കോ അടികളാണെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. ഈ ഇതിഹാസ കൃതിയുടെ വ്യാഖ്യാതാവായ നച്ചിനാർക്കിനിയാർ ചെങ്കുട്ടുവനെ ഇമയവരമ്പൻ എന്നും വാനവരമ്പൻ എന്നും വിശേഷിപ്പിക്കുന്നുണ്ട്. അതായത് ഹിമാലയം അതിർത്തിയായിട്ടുള്ളവനെന്നും ആകാശം അതിർത്തിയായിട്ടുള്ളവനെന്നും. എന്ത് അസംബന്ധമാണ് ഇത്? ദ്രാവിഡിയൻ എറ്റിമോളജിക്കൽ ഡിക്ഷണറി കർത്താവ് ടി ബെറോയും എം ബി എമനിയവും ഈ വാക്കുകൾക്ക് നൽകിയ വ്യാഖ്യാനം യുക്തിസഹമാണെന്ന് തോന്നുന്നു. ഇമയവരമ്പൻ എന്നാൽ ഇമയോർ അൻപൻ, വാനവരമ്പൻ എന്നാൽ വാനവരമ്പർ എന്നാൽ വാനവർ അൻപൻ, ഇമയോർ എന്നാൽ ഹിമാലയത്തിൽ വസിക്കുന്നവരെന്നും വാനവർ എന്നാൽ വാനത്തിൽ വസിക്കുന്നവൻ എന്നുമാണ്. അതായത് ദേവന്മാർ, അൻപൻ എന്നാൽ പ്രിയപ്പെട്ടവൻ എന്നർത്ഥം ലഭിക്കുന്നു. അശോകൻ സ്വയം വിശേഷിച്ചത് ദേവാനാം
പ്രിയദർശിനി,
ദേവാനാം പ്രിയ പ്രിയദർശിനി. അശോകന്റെ ദേവാനാം പ്രിയ ദേവന് പ്രിയപ്പെട്ടവൻ എന്നതിന്റെ മറ്റു രൂപങ്ങളാണ് ഇമയവരമ്പനും വാനവരമ്പനും.
ഇമയം ഹിമാലയാണ്, ഇമയം എന്ന് പറഞ്ഞ ഹിമാലയാണ്.
ഇമയം എന്ന് പറഞ്ഞാൽ ഇമയോർ അൻപൻ അപ്പം ഇമയോർ ഹിമാലയത്തിൽ വസിക്കുന്നു. വാസ്തവത്തിൽ ദേവന്മാരെയാണ് കാണിക്കുന്നത്. അപ്പൊ ദേവാനാംപിയയുടെ മറ്റൊരു വകഭേദമാണ് ഇത്. അശോകന്റെ കാലത്തൊക്കെ ഉണ്ടായ ഇതാണ്. അപ്പൊ അശോകന്റെ കാലത്ത് ഉണ്ടാവുകയാണെങ്കിൽ ബി സി 3rd century ഉണ്ടായില്ലേ? അപ്പം ഏതാണ്ട് ബി സി 2nd century വന്നുകൂടെ ഈ പ്രയോഗം ഇവിടെ?
വന്നതായിട്ട് കാണാനില്ല.
അത് പിന്നീട് ചിലപ്പതികാരം നേടി 8th century ആണെന്ന് പറയുമ്പോൾ ഈ ദേവാനാംപിയ എന്നുള്ള PLC എന്നുള്ള പ്രയോഗം അശോകന്റെ കാലത്ത് BC 3rd century തന്നെ ഉണ്ട്. അപ്പോൾ 7th-2nd century കൊടുത്ത പ്രാദേശിക വോട്ടല്ല അങ്ങനെ പ്രയോഗിച്ചിരിക്കാൻ സാധ്യതയില്ല. ശ്രീലങ്കൻ രാജാവായിരുന്ന തിസ്സയും തിസ്സ സ്വയം വിശേഷിപ്പിക്കുന്നത് ദേവാനാംപിയ തിസ്സ എന്നായിരുന്നു. തിരുപ്പതികാലത്തിൽ മറ്റൊരു ഇടത്ത് പറയൂർ കൂത്ത
ചാക്കയൻ
നികന്ധവൻ എന്ന് പറയുന്നു. പറവൂരിൽ ബ്രാഹ്മണഗ്രാമവും ക്ഷേത്രവും സ്ഥാപിക്കപ്പെടുന്നത് 7th-8th century ശേഷമാണ്. കൂടിയാട്ടവും ചാക്യാർക്കൂത്തും ഒന്നും 7th-2nd century ഉണ്ടായിരുന്നില്ല. മാത്രമല്ല ഭരണ നാട്ടിലെ പല വിശദാംശങ്ങളും ചിലപ്പതികാലത്തിലുണ്ട്. അതും 7th-8th century മുമ്പ് അസംഭവ്യമാണ്. ഭരതനാട്ട് ആണോ?
ആണ്, ഭരതനാട്ടില്ല.
ഇപ്പോൾ ലോകഭാഷകളിൽ എവിടെ നോക്കിയാലും വാമൊഴി പാട്ടുകളുടെ കാലം കഴിഞ്ഞ് കുറച്ച് നൂറ്റാണ്ടുകൾക്ക് ശേഷമാണ് ഇതിഹാസങ്ങൾ ഉണ്ടായിരുന്നു കാണാം. ഇന്ത്യയിലായാലും ഗ്രീസിലായാലും സ്കാൻഡിനേവിയയിലായാലും ഇതാണ് സ്ഥിതി. ചിലപ്പതികാലം 7th-2nd century പറയുമ്പോൾ ഇവിടെ വാമൊഴി പാട്ടുകളും ഇതിഹാസങ്ങളും ഒരേ സമയം ഉണ്ടായി എന്നാണ് അർത്ഥം. വാമൊഴി പാട്ടുകൾ എന്ന് പറയുമ്പോൾ വാങ്മയങ്ങൾ എന്ന് പറയാം. സങ്കല്പികളെ വാങ്മയങ്ങൾ എന്ന് പറയുന്നത് പാട്ടുകൾ എന്നറിയാം.
പാട്ടുകൾ തന്നെയാണ്.
ഇത് ചരിത്രപരമായി ശരിയല്ല. കേരള സർവകലാശാലയിൽ ഈയിടെ കണ്ണങ്കി പ്രമേയത്തെ അടിസ്ഥാനം ഈയിടെ നിന്ന് 2010 എങ്ങനെ ഒരു സെമിനാർ നിന്നു. ദ്രവിഡിയൻ സർവകലാശാലയിൽ സംഘകാലത്തെ സംബന്ധിച്ച് സെമിനാർ നിന്നു. അവിടെ ഡുബ്രോവ്സ്കി രണ്ടിടത്തും ചിലപ്പതികാലം പിൽക്കാലം ഞാൻ പറഞ്ഞു. പ്രതീക്ഷിച്ചത് പോലെ ഒരു എതിർപ്പും ഉണ്ടായില്ല എന്ന് പറഞ്ഞു. എതിർപ്പുണ്ടായില്ല, പക്ഷെ അംഗീകരിക്കുന്നില്ല. അങ്ങനെയാണോ?
അല്ല, അതിനെ എതിർത്തേക്കാൻ ആരും മുന്നോട്ട് വന്നില്ല.
മറ്റൊരു കുറച്ചുപോയ ധാരണ ആദ്യ ചേരന്മാർ കരൂർ ചേരന്മാർ കേരളീയരാണെന്നാണ്. തമിഴ്നാട്ടിലെ തൃശ്ശിനാപ്പള്ളിക്കടുത്തുള്ള കരൂറായിരുന്നു ആദ്യ ചേരന്മാരുടെ പ്രസ്ഥാനം. അവർ തമിഴരായിരുന്നു. അപ്പോൾ ആദ്യകാല ചേരന്മാരുടെ ആസ്ഥാനം കേരളമായിരുന്നില്ല, അത് കരൂറായിരുന്നു എന്നാണ് സാറ് പറഞ്ഞത്. ഈ മലയാളി സ്വത്വമൊക്കെ തന്മയൊക്കെ പിന്നീടാണ് ഉണ്ടാകുന്നത്. കരൂർ ചേരന്മാരുടെ രണ്ട് തുറമുഖങ്ങൾ മുജിരിയും തൊണ്ടിയും കേരളത്തിലാണ് ഉണ്ടായിരുന്നത്. തൊണ്ടി എന്ന് പറഞ്ഞാൽ കടലുണ്ടിയാണ്.
കടലുണ്ടിയാണ് എന്നാ പറയുന്നത്
എന്ന് പറയുന്നു ഭൂരിപക്ഷ
ആൾക്കാർ.
അതല്ലാത്ത
തെളിവില്ല. തെളിവില്ല.
തെളിവില്ല.
കടൽ
കച്ചവടം ശക്തിപ്പെട്ടപ്പോഴാണ് അതിന്റെ നേട്ടം കൊയ്യാനായിരിക്കണം പാലക്കാട് ചുരം കടന്ന് പേരാർ വഴി പെരിയാറിലൂടെ കരൂർ ചേരന്മാർ മുടിയിലെത്തുന്നത്. ഈ പാലക്കാട് ചുരത്തിന് ചരിത്രത്തിൽ ഇലയിടത്തിൽ ഇപ്പം നമ്മൾ വെസ്റ്റേൺ ഗാർഡ്സിനൊക്കെ കൊടുക്കുന്ന പ്രാധാന്യം പാലക്കാട് ചുരത്തിന് ചുരം
കേരള അവിടെ മാത്രമേ ഉള്ളൂ ഒരു ചുരം.
അത് കേരളത്തിൽ വലിയൊരു സ്വാധീനിച്ച ചുരം.
അതെ, അവിടെ മാത്രമേ ഉള്ളൂ.
അവിടെ മാത്രം
വേറെ ഈ ചെയിനിൽ ചുരം പാലക്കാട്ട് മാത്രമേ ഉള്ളൂ.
അതെ, അത് എനിക്ക് മനസ്സിലായി. അപ്പൊ ആ ചുരത്തിന് കേരള ചരിത്രത്തിൽ ആ ചുരം ഉണ്ടാക്കിയ സ്വാധീനം പ്രഭാവം എന്താണ് പാലക്കാട് ചുരം?
അത് കൂടിയാണ് വന്നത്. ഉൾഭാഗത്ത് നിന്ന് കരയിലേക്ക്, പടിഞ്ഞാറൻ കരയിലേക്ക്
ആര് വന്നത്? തമിഴ്
ജനങ്ങൾ പൊതുവെ ജനങ്ങളെല്ലാം
അതുവഴി എന്തൊക്കെ വന്നു, ഭാഷ, തമിഴ് ഭാഷ,
തമിഴ് ഭാഷ വന്നു, ആചാരങ്ങളും
സമ്പ്രദായങ്ങളും ഭക്ഷണം,
ആ ഭക്ഷണക്രമങ്ങളും ഒക്കെ വന്നിട്ടുണ്ടാവണം.
ഭക്ഷണം എന്ന് പറഞ്ഞാൽ ഈ സാമ്പാറൊക്കെ തമിഴ് ഭക്ഷണം ആണോ?
പറഞ്ഞൂടാ.
കേരളം പറയുമ്പോൾ കഴിഞ്ഞ് ഗ്രാമം കഴിഞ്ഞ് കൂട്ടത്തിൻ്റെ അപ്പൊ ഇത് ഹിജ്റ അഞ്ചിൽ അവിടെ ഒരു എന്തെങ്കിലും ചെറുകിട പ്രാർത്ഥനക്കുള്ള പള്ളി നിർമ്മിച്ചിരിക്കാം എന്ന് എന്ന വാദം ശരിയാവാൻ സാധ്യതയില്ലേ?
അഞ്ചില്
അവിടെ മാടായില്ല.
അതിനെന്താ തെളിവ്?
അല്ല, തെളിവ് ആ ലിഖിതം തന്നെ. ഹിജ്റ അഞ്ച് എന്നുള്ള അക്കത്തിലല്ലല്ലോ, അറബി ഭാഷയിൽ എഴുതിയിട്ടില്ല. സൂഫി അറബിയാണ്. സൂഫിക് അറബി 9-ാം നൂറ്റാണ്ടിൽ മാത്രമാണ്
പ്രചാരത്തിലുണ്ടായിരുന്നത്.
അപ്പം 12-ാം നൂറ്റാണ്ടിന്റെ ആദ്യത്തിൽ അങ്ങനെ എഴുതിയാൽ സൂഫിക് അല്ല, അത് വേറെ അറബിയാണ്, ഹിജ്റയുണ്ടാവും. അപ്പൊ അങ്ങനെ ഒരു വാദം ശക്തമായി മുന്നോട്ട് വരുന്നുണ്ട്. ആ വാദത്തെ പിന്നെ ചില പ്രകടന ചരിത്രകാരന്മാർ പിന്താങ്ങുന്നുണ്ട്. സാധാരണവാദം അതെല്ലാം ആക്കി ഇസ്ലാം ആവിർഭവിച്ച് 500 കൊല്ലത്തിന് ശേഷമാണ് അവിടെ ഒരു പള്ളി ഉണ്ടാകുന്നത് എന്ന്. അറബികളുമായി നിരന്തരം വാണിജ്യ സമ്പർക്കം ഉണ്ടായിരുന്ന കേരളത്തിൽ അങ്ങനെ സംഭവിക്കുക അസാധ്യമാണ്. അതിന് മുമ്പ് തന്നെ ഉണ്ടായിരിക്കണം, ഉണ്ടാവാമെന്നുള്ള ഇതാണ് ഇത്. പിന്നെ ഒന്നുള്ളത് ഈ ബ്രാഹ്മൺ ഒളിഗാർക്കി റിച്വൽ
സുപ്രീമസി
ബ്രാഹ്മൺ ഇപ്പം പെരുമാൾസ് ഓഫ് കേരളയുടെ ഉപശീർഷക പുതിയ പുസ്തകത്തില് ബ്രാഹ്മൺ ഒളിഗാർക്കി റിച്വൽ മൊണാർക്കി. അപ്പൊ അത് പെരുമാറ്റന്മാരുടെ കേന്ദ്രീകൃത ഭരണകൂടമായിരുന്നില്ല, അത് പിന്നെ ബ്രാഹ്മണ സംഘത്തിന്റെ ദയാദാക്ഷിണ്യത്തിൽ കഴിഞ്ഞുകൂടിയ ഭരണാധികാരികളായിരുന്നു. അപ്പം ചേരപ്പെരുമാരും കന്മാർ എന്നും അവർക്ക് എന്നും അവർക്ക് നാടുകളുടെ മേൽ ആചാരപരമാധികാരം മാത്രമേ ഉണ്ടായിരുന്നു എന്നും അതിനാൽ അവരുടേത് കേവലം ആചാര രാജവാഴ്ച മാത്രമായിരുന്നു എന്നുമാണ് ഈ ഉപശീർഷകത്തിൻ്റെ പൊരുൾ. ഈ ആചാരപരമാധികാരമാണ് ബ്രാഹ്മണ സംഘം കൽപ്പിച്ച് നൽകുന്നതുമാണ്. അതായത് ചേരപ്പെരുമാക്കന്മാരുടെ ഭരണം കേന്ദ്രീകൃതമായിരുന്നില്ല എന്ന് മാത്രമല്ല, ഈ രാജാക്കന്മാർക്ക് നാടോ ഭൂപ്രദേശമോ സൈന്യമോ, സൈന്യമുണ്ടല്ലോ 1000
അംഗരക്ഷകന്മാര്,
അംഗരക്ഷക സൈന്യമല്ലാതെ മറ്റ് സൈന്യമോ ഉദ്യോഗസ്ഥ വൃന്ദമോ നികുതി പിരിവോ നാണയവ്യവസ്ഥയോ ഒന്നും ഉണ്ടായിരുന്നില്ല. മഹോദയപുരത്തെ കച്ചവടത്തിൽ നിന്ന് കിട്ടുന്ന ചുങ്കവും ക്ഷേത്രത്തിൽ നിന്നുള്ള പിരിവുമായിരുന്നു. എന്തായിരുന്നു പിരിവ് ക്ഷേത്രത്തിന്? ഇവരുടെ പ്രധാന വരുമാനമാണ്
നിവേദ്യങ്ങളായിരിക്കും.
നിവേദ്യങ്ങൾ മാത്രമാണോ? നിവേദ്യം ഏതൊക്കെ?
സ്വന്തം
നിവേദ്യം ഏതൊക്കെ രൂപത്തിലേക്ക്?
നിവേദ്യം സ്വർണമായിട്ട് വരാം,
സ്വർണമായിട്ട് വരാം, പല രീതിയിലും വരാം. അപ്പൊ ഇതിൽ കേശവ സാറും ഞാൻ തന്നെ ചൂണ്ടിക്കാണിച്ച ഒരു പോരായ്മ ഈ ചേരന്മാരുടേത് ആചാര രാജവാഴ്ച ആയിരുന്നു എന്ന് മറ്റു ചില ഒറ്റപ്പെട്ട പ്രബന്ധങ്ങളിൽ, ഫോർ എക്സാമ്പിൾ ടി ആർ വേണുഗോപാൽ മാഷ് എഡിറ്റ് ചെയ്ത സൗത്ത് ഇന്ത്യ പറ്റിയിട്ടുള്ള ഒരു പുസ്തകം, അതിലെ സാറിന്റെ ഒറ്റപ്പെട്ട പ്രബന്ധങ്ങളിൽ സാർ എഴുതിയിട്ടുണ്ടെങ്കിലും ഈ ഗ്രന്ഥം കാര്യമായ വ്യത്യാസമില്ലാതെ പഴയ പ്രബന്ധം തന്നെയാണ്. അപ്പൊ ഈ ആചാര പരമാധികാരത്തെ റിച്വൽ മൊണാർക്കി, റിച്വൽ സോവറിനിറ്റി അല്ലെങ്കിൽ റിച്വൽ മൊണാർക്കി ആണ് എന്ന് അലക്കിട്ടുറപ്പിക്കുന്ന പിന്നെ തെളിവുകൾ, ലിഖിത തെളിവുകളോ മറ്റ് തെളിവുകളോ പിന്നെ ഉദ്ധരിക്കാതെ, കാര്യമായി അത് പറയാതെ, അതിന് സമയം കിട്ടിയിട്ട് അത് ആ രീതിയിൽ വിപുലപ്പെടുത്താൻ എന്നെനിക്ക് തോന്നിയിട്ടുണ്ട്. ഇപ്പൊ സാറിന് എന്താണ് തോന്നുന്നത്? ശരിക്കും ാണ് ബ്രാഹ്മൺ ഒളികാർക്കി ആയിരുന്നു എന്ന് സ്ഥാപിക്കുന്ന തരത്തിൽ അത് ഇനി ഇറങ്ങുമ്പോൾ എങ്കിലും അത്തരം തെളിവുകൾ ഉണ്ടെങ്കിൽ അതിൽ ഉൾപ്പെടുത്തേണ്ടതല്ലേ? അത്തരം തെളിവുകൾ ഉണ്ടോ?
കണ്ടിട്ടില്ല.
നമ്മള്
കാണുന്നില്ല
തെളിവ്. അതിൽ വിരുദ്ധമായ തെളിവുകൾ ഉണ്ട് തന്നെ. കേന്ദ്രീകൃത ഇവരുടെ ആചാര പരമാധികാരമല്ല, യഥാർത്ഥ പരമാധികാരം ഉണ്ടായിരുന്നു എന്ന് കാണിക്കുന്ന തെളിവുകളുണ്ട്. അതേസമയം വെറും ആചാര പരമാധികാരമേ നാടുകൾക്ക് മേൽ ഉണ്ടായിരുന്നുള്ളൂ എന്ന് സ്ഥാപിക്കുന്ന തെളിവുകൾ
അല്ല, അല്ലെങ്കിൽ സൈന്യം വേണം, നാണയം വേണം, വേണ്ടത്
അതൊക്കെ തെളിവുകളാണ്. അതൊക്കെ ഒരു കൗണ്ടർ തെളിവുകളാണ്. അല്ലാതെ റിച്ചൽ ആയിട്ടുള്ള ഇപ്പം ബ്രിട്ടൻസ്റ്റേനൊക്കെ പറയുന്ന മാതിരി റിച്ചൽ സോവറിനിറ്റി ആൻഡ് പൊളിറ്റിക്കൽ സോവറിനിറ്റി, അതാണ് അല്ലാതെ സെഗ്മെന്ററി സ്റ്റേറ്റ് ആ രൂപത്തിലാണ് ഇതിനെ കാണുന്നത്.
അല്ല,
ബ്രിട്ടൻസ്റ്റേന്റെ തീയതി അനുസരിച്ച് ചോളമാർക്കുണ്ടായിരുന്ന തഞ്ചാവൂർ കേന്ദ്രമായ ആ ഭാഗത്ത് മാത്രമാണ്
അവർക്ക് അധികാരം,
പൊളിറ്റിക്കൽ സോവറിനിറ്റി ഉണ്ടായിരുന്നു. മറ്റ് നാടുകളിൽ അവർക്ക് ഈ റിച്ചൽ സോവറിനിറ്റിയാണ്
മാത്രമേ ഉള്ളൂ.
അതും ഇതുമായിട്ട് ഒത്തുപോകുന്നില്ല ഈ ഹെഡിങ്. സെഗ്മെന്ററി സ്റ്റേറ്റിന്റെ ആ വക്താവിൽ നിന്ന്, ബ്രിട്ടൻസ്റ്റേറ്റിന്റെ ആ ആ ഒരു വാദത്തിൽ നിന്ന് ഇത് എങ്ങനെയാണ് ഭിന്നമാകുന്നത് ഈ വാദം? സെഗ്മെന്ററി സ്റ്റേറ്റിൽ ഇപ്പം സാറും പറയുന്നത് ഈ കൊടുങ്ങല്ലൂർ മഹോദയപുരത്ത് മാത്രമാണ് നമുക്ക് എന്തെങ്കിലും
അധികാരം
ഉണ്ടായിരുന്നത്, ബാക്കിയെല്ലാ സ്ഥലങ്ങളിലും റിച്വൽ സോവറിനിറ്റി മാത്രമാണ്, അപ്പൊ ആചാരപരമാധികാരം മാത്രമേ ഉള്ളൂ. ഇത് തന്നെയല്ലേ മറ്റൊരർത്ഥത്തിൽ സെഗ്മെന്ററി ബ്രിട്ടൻസ്റ്റേറ്റും പറഞ്ഞു നിൽക്കുന്നത്? ബ്രിട്ടൻസ്റ്റേ അദ്ദേഹത്തിന്റെ സെഗ്മെന്ററി സ്റ്റേറ്റ് തിയറിയില് പറയുന്ന കാര്യം ഇത് തന്നെയാണ്. അതായത് ഒരു ഭാഗത്ത്, ഒരു കേന്ദ്ര ഭാഗത്ത് മാത്രം രാഷ്ട്രീയ പരമാധികാരം, മറ്റുള്ളവരുടെ നാടുകൾ കുറെയൊക്കെ സ്വയം തന്നെ. ഈ ചോളരാജാവിനോടൊക്കെ ആചാരപരമായ മേൽക്കോയ്മ മാത്രമേ
ഉണ്ടായിരുന്നു.
അതും ഇതും തമ്മിൽ എങ്ങനെ
പൊരുത്തപ്പെടും?
അല്ല, പൊരുത്തപ്പെടും. അതും ഇതും ഏതാണ്ട് ഒന്ന് തന്നെയല്ലേ സാറ് പറയുന്നത്? സെഗ്മെന്ററി സ്റ്റേറ്റ് അല്ല എന്ന് പണ്ട് പറഞ്ഞിരുന്നു ഈ തിയറി. അപ്പൊ ഇത് വാസ്തവത്തിൽ സെഗ്മെന്ററി
അല്ല, അതൊക്കെ ടേംസിന്റെ ഒരു കളിയല്ലേ?
ആ ടേംസിന്റെ കളിയാണ്. അപ്പം ഇതില് ഇതൊക്കെ ഉണ്ട്. പക്ഷെ ഈ ആചാരം രാജവാഴ്ചയാണ് എന്ന് സ്ഥാപിക്കുന്ന തരത്തിലുള്ള തെളിവുകൾ കൂടി ആ പുസ്തകത്തിൽ ചേർത്താലല്ലേ ഈ ശീർഷകത്തിനൊരു ബലം വരും എന്നാണ്
ചിന്തിക്കുന്നത്. എന്തൊക്കെയാണ് ഉണ്ടായിരുന്നത് ഇല്ലാത്തത്? തളികൾ, തളികളാണ് ക്ഷേത്രങ്ങളാണ്. ആ തളികൾക്ക് എന്തൊക്കെ അധികാരങ്ങൾ ഉണ്ടായിരുന്നു? കിട്ടുന്ന നിവേദ്യങ്ങളല്ലേ അതിൻ്റെ സ്രോതസ്, അധികാര സ്രോതസ്. അത് നോക്കുന്നവരാണ് ഈ ദേവസ്വം കൈകാര്യം ചെയ്യുന്നവരാണ് ബ്രഹ്മസ്വക്കാർ. അല്ലാതെ വേറൊന്നുമില്ലല്ലോ അവർക്ക്.
രാജാവിന് കിട്ടുന്ന ഏത് വരുമാനമാണ്? രാജാവിന് കിട്ടുന്ന വരുമാനം
നികുതി ആവണ്ടേ? നികുതി ആവണ്ടേ?
നികുതി ആവണം. അത് കേരളത്തിൽ നിന്ന് എല്ലാ സ്ഥലത്തു നിന്നും കിട്ടിയിരുന്നു. കിട്ടിയിരുന്നെങ്കിൽ അത് കുറച്ച് കേന്ദ്രീകൃതമായിരിക്കും. നാടുകൾക്ക് പങ്ക് കൊടുക്കേണ്ടതുണ്ട്, നാടുവഴികൾക്ക് പങ്ക് കൊടുക്കേണ്ടതുണ്ടെങ്കിൽ അത് കുറച്ച് രാജാവിന് ആചാര പരമാധികാരം മാത്രല്ല, ഉണ്ട് എന്ന് കൂടി വരും. അപ്പം ഇങ്ങനൊരു പിന്നെ ഒരു ഒരു വ്യാഖ്യാന മാറ്റത്തിന് എന്താണ് സാറിന് പ്രേരിപ്പിച്ച ഘടകം? ആദ്യ പ്രബന്ധത്തിൽ നിന്ന് കാര്യമായ മാറ്റങ്ങൾ ഇല്ലതാണ്. എന്നാലും ഈ ഉപശീർഷകം വന്നു ബ്രാഹ്മണ ഒഴികാർക്കി, അതാത് പ്രബന്ധത്തിന് ആ ബ്രാഹ്മണൻ നാഴിതളിയുടെ പ്രാധാന്യം, റിച്വൽ മണാർത്തി ആചാരപരമാധികാരത്തിനെ സാധൂകരിക്കുന്ന തെളിവുകൾ നിരത്താൻ സമയം ഇല്ലാതെ പോയതാണോ അതോ അനുമാനമാണോ?
അനുമാനം തന്നെയാണ്.
തെളിവുകളുടെ പിന്തുണമില്ലാത്ത ഒരു യുക്തി, പിന്നെ കൂടുതൽ ബുദ്ധിപരമായ അനുമാനം മാത്രം. കാരണം ഇത് ഇതിന് കേശവൻ സാറും ഇതിനെ ഈ ടൈറ്റിലിനെ വിമർശിച്ചിട്ടുണ്ട് പണ്ട് ഫ്രണ്ട് ലൈനിൽ എഴുതിയ. ഇനി അടുത്തത് സർ സാറിനെ ഏറ്റവും സ്വാധീനിച്ച ചരിത്രകാരന്മാരെ പറ്റി പറയുമ്പോൾ സാർ പറയാനുള്ളത് ഇന്ന് ഡി ഡി ഗോസ്വാമി, പിന്നെ ആർ ശർമ്മ, പിന്നെ നീലകണ്ഠ ശാസ്ത്രി, ഇളങ്കുളം കുഞ്ഞുപിള്ള. എന്തുകൊണ്ടാണ് ഡി ഡി ഗോസ്വാമി? അപ്പോൾ അഭിനേതാവ് കേട്ടിയ പോലെ ഡി ഡി ഗോസ്വാമി ഒരു പാരഡൈം ഷിഫ്റ്റ്, ഒരു വലിയ വിചാര മാതൃക വ്യതിയാനം, ചുവടുമാറ്റം ഇന്ത്യ ഉണ്ടാക്കിയതെന്ന് കൊണ്ടാണ്. അതേ താപ്പർ തന്നെ എഴുതുന്നുണ്ട്, ഗോസ്വാമി എങ്ങനെയൊക്കെ ഉണ്ടാക്കിയെങ്കിലും ഗോസ്വാമിക്ക് ഫ്രഞ്ച് ഭാഷ അറിയാമായിരുന്നെങ്കിലും അക്കാലത്തെ മാർബ്ലോക്കിനെയോ ഒന്നും ഗോസ്വാമിക്ക് വായിക്കുകയുണ്ടായില്ല. അത് ഗോസ്വാമിയുടെ ഒരു പോരായ്മയായിട്ടാണ് ചൂണ്ടിക്കാട്ടുന്നത്. അത് സാറും അങ്ങനെ കരുതുന്നുണ്ട്. ഗോസ്വാമിയുടെ ഗോസ്വാമി ശരിക്കും മാത്തമറ്റീഷ്യനായിരുന്നു. അദ്ദേഹം ഇന്ന് അത് മാത്തമെറ്റിക്സിൽ അദ്ദേഹത്തിന്റെ ഗോസ്വാമി തിയറംസ് ഒക്കെ ഉണ്ട്. അതും ലോകപ്രസിദ്ധമായ വലിയ പിന്നെ തലങ്ങളിൽ പഠിക്കുന്നുണ്ട് ഗോസ്വാമിയുടെ മാത്തമെറ്റിക്സ് എന്ന് പറയുന്നത്. പക്ഷെ നമ്മൾ ഇന്ത്യക്കാർ പൊതുവെ അറിയുന്നത് ഗോസ്വാമി ആസ് എ ഹിസ്റ്റോറിയാണ്. ഗോസ്വാമിയുടെ ചരിത്ര അനാലിസിന്റെ പ്രത്യേകതയായിട്ട് സാർ എന്താണ് കാണുന്നത്?
ഈ ഫ്യൂഡലിസത്തെ പറ്റിയുള്ള പരാമർശമല്ലേ?
ആ എപ്പോഴും ബില്ലോ എന്നുവെച്ചാൽ ചരിത്രം രാജ വാഴ്ചകൾ മറ്റേ ഇതൊന്നുമല്ല. അത് പിന്നെ ഫ്യൂഡലിസത്തിന്റെ സിദ്ധാന്തം
അത് സൗത്ത് ഇന്ത്യയിലേക്ക് അപ്ലൈ ചെയ്യാനാണ് ഞാൻ ശ്രമിച്ചത്.
അതെ അതെ, സൗത്ത് ഇന്ത്യയിലേക്ക് സാർ ശ്രമിച്ചു. അതിൽ ആർ ശർമ്മജി നിരീക്ഷണങ്ങളും
ഉപകാരമായി.
അതുപോലെ ഉപകാരപ്പെട്ടത് ആരൊക്കെയാണ് അങ്ങനെ സ്വാധീനിക്കപ്പെട്ട അവരുടെ ഇങ്ങനെ ഉള്ള ഉൾക്കാഴ്ചകൾ ഇങ്ങനെ ചരിത്രകാരന്മാരിപ്പോ ഗോസ്വാമി, ആർ ശർമ്മ
രണ്ടുമാണ് എന്നെ സ്വാധീനിച്ചത്.
അവരുടെ ഉൾക്കാഴ്ചകളാണ് കൂടുതൽ സ്വാധീനിച്ചത്. മറ്റാരെങ്കിലും വിദേശികളായിട്ടുള്ള ഉൾക്കാഴ്ചകൾ സ്വാധീനിച്ചപ്പോൾ ജി പി തോംസന്റെ ക്ലാസിനെ പറ്റിയുള്ള അനാലിസിസ്, ക്ലാസ് ഇക്കണോമിക് ഒരു കാറ്റഗറിയിൽ നിന്ന് മാറി കൾച്ചറൽ കാറ്റഗറിയിലേക്ക്
മാറ്റി.
ഇർഫാൻ അബീബിനെ പറ്റി മാഷ് പറഞ്ഞത് ദിഷണ കൊണ്ടും പരിശ്രമശീലം കൊണ്ടും ബഹുമുഖ വൈദഗ്ധ്യം കൊണ്ടും എന്നെ വിസ്മയിപ്പിച്ചത് ഇർഫാൻ അബീബാണ്. വളരെ ഇടുങ്ങിയ മാർക്സിസ്റ്റ് പ്രത്യയശാസ്ത്ര കണ്ണാടിയിലൂടെ അദ്ദേഹം ഏത് കാര്യത്തെയും സമീപിക്കുമെന്ന
പരിമിതിയാണ്.
ഇന്ത്യക്ക് പുറത്തുള്ള ചരിത്രകാരന്മാരിൽ എന്നെ ആകർഷിച്ച് ഫ്രഞ്ച് അനാലിസിസ് സ്കൂളിന്റെ സ്ഥാപകരിലൊരു മാർക്ക് ബ്ലോക്കാണ് ഫ്യൂഡൽ സൊസൈറ്റി അല്ലേ. അദ്ദേഹത്തിന്റെ രണ്ട് വാല്യമുള്ള ഫ്യൂഡൽ സൊസൈറ്റി എന്ന ഗ്രന്ഥം എന്റെ പഠനങ്ങൾക്ക് തെളിച്ചവും വെളിച്ചവും പകർന്നു. അദ്ദേഹത്തിന്റെ മറ്റൊരു ശ്രദ്ധേയ കൃതി ഹിസ്റ്റോറിയൻ ക്രാഫ്റ്റ്. അതുപോലെ എൽ ഭാഷാം സാറിനെ പറ്റി എഴുതിയ പരാമർശം എന്തായിരുന്നു? അദ്ദേഹം ആയിരുന്നില്ല പരിശോധകൻ.
പറഞ്ഞു
സാറിന്റെ ശിഷ്യഗണങ്ങളിൽ രണ്ടുപേരെയാണ് എടുത്ത് പറയാറുള്ളത്. ഒന്ന് മുരളീധരൻ അന്തരിച്ച അദ്ദേഹത്തിന്റെ ഉപനിഷത്സ് ആസ് കൗണ്ടർ കൾച്ചർ കേരളത്തിലൊന്നും ചെയ്തില്ല എന്നും പറയുന്നു. അദ്ദേഹം തിയറി ഓറിയന്റഡായി പോയി, എംപിരിസിസ്റ്റ് അല്ല, അങ്ങനെ കരുതുന്നുണ്ട്. തിയറിയിലേക്ക് സോഷ്യൽ തിയറിയിലേക്ക് സ്വാധീനത്തിൽ പെടുന്നു. എംപിരിക്കൽ ആയിട്ടുള്ള ഇതിൽ അത്ര ഇതുണ്ടായിരുന്നു. അതേസമയം കേശവൻ സാറ് െ പറ്റി പറയുന്നത് അദ്ദേഹം ബുദ്ധിമാൻ തന്നെ, ബ്രില്യൻറ്റ് ഇൻ ഇസ് ഓൺ വേ. കേശവൻ സാർ വളരെ എംപിരിക്കലാണ്, തിയറി വേണ്ടെടുത്ത് ഉപയോഗിക്കുകയുള്ളൂ, അങ്ങനെ ഞാൻ കരുതുന്നില്ല. അതുപോലെ തന്നെ പിന്നെ അദ്ദേഹത്തിൻ്റെ ഒരുപാട് ഗ്രന്ഥങ്ങൾ ഇപ്പോൾ റൂട്ട്ലെഡ്ജ്, ഓക്സ്ഫോർഡ് റൂട്ട്ലെഡ്ജ്, അദ്ദേഹത്തിൻ്റെ മറ്റേ മഹിഷശതകല്ലോ അത് അതിന്റെ വ്യാഖ്യാനത്തോടുകൂടി ന്യൂട്രജാണ് ലോകത്തെ ഏറ്റവും വലിയ പ്രസാദനമാണ് പ്രവർത്തിക്കുന്നത്. അപ്പം സാറിന്റെ ശിഷ്യഗണങ്ങളിൽ നോക്കുമ്പോൾ ഞാൻ ഇപ്പം രാജൻ ഗുരുക്കൾ സാറിന്റെ ശിഷ്യനല്ല, അവിടെ സമ്മർ സ്കൂളിൽ പോകുന്നത്. ശിഷ്യഗണങ്ങളിൽ നോക്കുമ്പോൾ ഇപ്പം ഇന്ത്യയിൽ, ഇന്ത്യക്ക് പുറത്തും ഏറ്റവും അറിയപ്പെടുന്ന ചരിത്രകാരൻ ഡോക്ടർ കേശവമൂർത്തി. കാരണം അദ്ദേഹത്തിന്റെ കൃതികൾ ലോകത്തെ ഏറ്റവും വലിയ പ്രസാദകൾ തന്നെ പുറത്തു. അപ്പൊ ഈ പറഞ്ഞ ആർഷമിനെയും കൊസാമ്പിയും ഒക്കെ മാർസിസ്റ്റുകാരാണ്. പക്ഷെ
അവരുടെയൊക്കെ മാർസിസം വ്യത്യസ്തമാണ്.
ഓയം ഓയം എന്ന് പറഞ്ഞ പരിചരിച്ചിരുന്നല്ലോ ഒഫീഷ്യൽ മാർക്സിസ്റ്റ് സി പി ഐക്കാരൻ. അപ്പോൾ മൊസാംബി ഏഷ്യാറ്റിക് മോഡ് ഓഫ് പ്രൊഡക്ഷൻ വെല്ലുവിളിച്ചപ്പോൾ മൊസാംബിയുടെ മാർക്സിസത്തെ പറ്റി
ഒഫീഷ്യൽ മാർക്സിസ്റ്റ്
എസ് എ റാങ്കെ ഇവരൊക്കെ പറഞ്ഞത് മൊസാംബി മാർക്സിസം ഇസ് ഓൺലി സ്കിൻ ഡീപ് എന്നാണ്. അപ്പോൾ മൊസാംബി തിരിച്ചടിച്ചത് മൈ സ്കിൻ ഈസ് സഫിഷ്യന്റ് തിക്ക് എന്നാണ്. അങ്ങനെയുള്ള ആർ എസ് ശർമ്മ പാർട്ടിക്കാരനെ സി പി ഐയുമായി ഒത്തുപോയാണ് അദ്ദേഹം. പക്ഷെ ഞാൻ പരിചയപ്പെട്ടിട്ടുണ്ട് വളരെ ഡൗട്ട് വർത്തായിട്ടുള്ള ഇത്രയും ഹ്യൂമിലിറ്റി ഉള്ള വ്യക്തിയില്ല. അപ്പൊ ശർമാജി ഒക്കെ ആയിട്ട് നല്ല ബന്ധമുണ്ടായിരുന്നു. അപ്പോ ശർമാജിയാണ് പറയുന്നത് നോ പ്രൊഡക്ഷൻ നോ ഹിസ്റ്ററി. ഹിസ്റ്റോറിക്കൽ മെറ്റീരിയൽസ് ആറ്റി കുറുക്കി രണ്ട് വാക്കിലാക്കിയ വ്യക്തിയാണ് ശർമാജി. നോ പ്രൊഡക്ഷൻ നോ ഹിസ്റ്ററി. അദ്ദേഹത്തിന്റെ സോഷ്യൽ ഫോർമേഷൻ മെറ്റീരിയൽ കൾച്ചർ ആൻഡ് സോഷ്യൽ ഫോർമേഷൻ ഇൻ ഏൻഷ്യന്റ് ഇന്ത്യ എന്നുള്ള പുസ്തകത്തിൽ അത് ഉണ്ട്. അർബൻ ഡി കെ അതിലുണ്ട്. പിന്നെ പിന്നെ ഇവരല്ലാതെ ഇർഫാനെ പറ്റി ഇങ്ങനെ ഒരു വിയോജിപ്പുണ്ടെങ്കിലും അദ്ദേഹത്തിന്റെ ദിഷണ സാമർഥ്യത്തിൽ സംശയമൊന്നുമില്ല. പിന്നെ മറ്റൊന്നുള്ളത് ഇവരല്ലാതെ കേരള ചരിത്ര രചനയിൽ ഏർപ്പെട്ടവരിൽ ഒരു സാറിനെ ആകർഷിച്ച ചരിത്രകാരന്മാരും മറ്റു വല്ലവരും
ഇതിന് പുറത്തോ
അല്ല ഇവരൊക്കെ ഉണ്ട്.
ആരാണ്
ശ്രീധരമേനോ?
ശ്രീധരമേനോ ഒരു ടെക്സ്റ്റ് ബുക്ക് റൈറ്ററാണ്.
ടെക്സ്റ്റ് ബുക്ക് റൈറ്ററാണ്.
അയാൾ സ്വന്തമായിട്ടൊന്നും ചെയ്യുന്നില്ല.
ഇംഗ്ലീഷിൽ ഇംഗ്ലീഷിലും മലയാളത്തിലുമായി അദ്ദേഹം വായനക്കാരിലേക്ക് എത്തിച്ചു. കിളങ്കുളം പിന്നെയാണെങ്കിലും ഒക്കെ ശരിക്കുള്ള സ്കോളേഴ്സിന്റെ പഠനങ്ങളെ വായിച്ച് മനസ്സിലാക്കി സാധാരണക്കാർക്ക് വായിക്കാൻ പറ്റുന്ന ഭാഷയിൽ
കൊണ്ടുവന്ന്
നന്നായി അവതരിപ്പിച്ചു. അതാണ് അദ്ദേഹത്തിന്റെ സംഭാവനയായിട്ട് സാറ് കരുതുന്നത്. ഇപ്പം സനൽ മോഹൻ സാറിന്റെ സ്റ്റുഡന്റ് ആയിരുന്നു സനൽ മോഹൻ. അദ്ദേഹം ഇപ്പം ഓക്സ്ഫോർഡൊക്കെ മോഡേണിറ്റി ഓഫ് സ്ലേവറി പബ്ലിഷ് ചെയ്തു. പിന്നെ പല വിദേശ യൂണിവേഴ്സിറ്റികളിലും ഫെലോയൊക്കെ ആയിട്ട് പോകാറുണ്ട്. അറിയപ്പെടുന്ന അദ്ദേഹം ദളിത് വീക്ഷണത്തിൽ ചരിത്രം എഴുതുന്ന ആളാണ്. പഠിക്കുന്ന കാലത്തൊക്കെ ഇങ്ങനെയായിരുന്നു,
മിടുക്കനായിരുന്നു.
അപ്പോൾ അദ്ദേഹം ആ രീതിയിൽ പിന്നെ നാഷണൽ ലെവലിലും ഇന്റർനാഷണൽ
ഒക്കെ
വരുന്നുണ്ട്. പിന്നെ ഓർക്കാൻ പറ്റുന്ന വിദ്യാർത്ഥികൾ ആരൊക്കെയാണ് പിന്നെ ആ രീതിയിൽ ഓർക്കാൻ?
മരിച്ചുപോയവരാണെന്നില്ല, മുരളിയാണ്.
മുരളീധരൻ സാറ് എപ്പോഴും ഓർക്കാറുണ്ട്. പക്ഷെ ഇപ്പം മുരളീധരൻ മരിച്ചുപോയതുകൊണ്ടോ ഇപ്പം പക്ഷെ രാജൻ ഗുരുക്കളൊക്കെ സ്ഥാനമാനങ്ങൾ കൊണ്ടും അതും ഇത് നോക്കിക്കൊണ്ട് ഇതാണെങ്കിലും ആസ് എ ഒരു ഒരു ഹിസ്റ്ററിക്ക് ഏറ്റവും അധികം കോൺട്രിബ്യൂട്ട് ചെയ്ത പ്രത്യേകിച്ച് സൗത്ത് ഇന്ത്യൻ ഹിസ്റ്ററി നിൽക്കുമ്പോൾ സാറിൻ്റെ ശിഷ്യരിൽ ഏറ്റവും മുൻനിരയിൽ ഇപ്പോൾ ഉള്ളത് കേശവ ഗുരുക്ക എന്ന് പറഞ്ഞുകൂടെ. ഇതൊക്കെ മതി. പിന്നുള്ളത് സാറ് ബി ജെ പി ഭരണത്തെ പറ്റി പിന്നീട് പിൽക്കാലത്ത് നിലപാട് മാറ്റിയിരുന്നു. ഇത് ഫാഷിസ്റ്റ് രീതിയിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇപ്പോൾ ട്വിറ്റർ കർഷക സമരം അടിച്ചമർത്താൻ ഇതാകുന്നു. ഏതെങ്കിലും ഫേസ്ബുക്കിലോ മറ്റുള്ള പോസ്റ്റിട്ടോ അപ്പോൾ രാജ്യദ്രോഹിയിൽ നിദ്ര വെക്കുന്നു. എന്തെങ്കിലും കമ്പ്യൂട്ടറിൽ കൃത്രിമം കാണിച്ച് വരെ അവരുടെ വിമർശകരുടെ വായടുപ്പിച്ച് ജയിലാകുന്നു. അപ്പോൾ ഇത് ഒരു തരം വളരെ എന്താ പറയുക ഒരു ജനാധിപത്യത്തിന് ഒട്ടും നിരക്കാത്ത ഇതാണ്. അങ്ങനെ ചില അഭിപ്രായങ്ങൾ സാർ പ്രകടിപ്പിച്ചത് അത് ആ അഭിപ്രായം അത് തന്നെയാണ് ഇപ്പോൾ ശക്തമായി തുടരുന്നത്. ഏത് എതിരഭിപ്രായക്കാരെയും ഒന്നുകിൽ രാജ്യദ്രോഹികൾ രാജ്യവിരുദ്ധർ ആയി ചിത്രീകരിക്കുന്ന പ്രവണത എന്താണ്
അത് ശരിയല്ലല്ലോ, അങ്ങനെ പോകാൻ പാടില്ല. ഓരോന്നിനും അത് അതിൻ്റെ അടിസ്ഥാനത്തിൽ വസ്തുനിഷ്ഠമായിട്ട് തന്നെ അഭിഗ്രഹിക്കണം. അടച്ചാക്ഷേപിക്കുന്നതിന് അർത്ഥമില്ല.
അവരെല്ലാം ആ ഒരു സഹിഷ്ണുതയോട് നേരിടുകയല്ല ചെയ്യുന്നത്. യോഷ പ്രകടനങ്ങൾ പോലും ഇപ്പൊ ശശി തരൂരിന് ഒരു രാജ്യദ്രോഹ കേസെടുത്തു മധ്യപ്രദേശ് എന്തൊരു എഴുതിയതിന് വേണ്ടി. അപ്പൊ ഒരു വിമർശവും പാടില്ലാത്തൊരവസ്ഥയിലേക്ക് നാട് പോകുന്നു.
അസഹിഷ്ണുത,
അസഹിഷ്ണുത, അതൊരു ഫാഷിസത്തിന്റെ ഒരു 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 ലക്ഷണമല്ലേ വാസ്തവത്തിൽ?
മൂർച്ഛിച്ചാൽ ഫാഷിസവും,
മൂർച്ഛിച്ചാൽ ഫാഷിസവുമല്ലേ? ഇപ്പോ പഞ്ചാബിലും ഹരിയാനയിലൊക്കെ നമ്മുടെ തിരിച്ചു നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഞാനിത് എഴുതി കൊണ്ടുവന്ന് ഞായറാഴ്ച വായിച്ച് കേൾപ്പിക്കാം.